ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് മത്തായി സുവിശേഷം 16 അധ്യായം അതിന്റെ 13 മുതൽ വായിക്കും. ദൈവവചനത്തിനുള്ള ഒരു മഹാത്മ്യത എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളെയും കടന്ന് ഏത് കാലഘട്ടത്തിലും ജീവിക്കുന്ന മനുഷ്യനോട് ശാസ്ത്രീയമായും താത്വികമായും ബുദ്ധിപരമായും പുതിയ ആശയങ്ങളിൽ സംസാരിക്കാൻ ഈ വേദപുസ്തകത്തിന് കേൾപ്പുണ്ട്. ഈ വേദപുസ്തകത്തിന് മാത്രമേ അങ്ങനെ കേൾപ്പുള്ളൂ. ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഭാഗം തന്നെ നാം പല ദിവസങ്ങൾ ചിന്തിച്ചാലും നമുക്കതെല്ലാം പുതുമയായിട്ട് തോന്നും. പ്രസംഗങ്ങളുടെ പ്രഭുവായ PH സ്പർക്കൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, യുഗാരംഭത്തിൽ ബൈബിൾ എന്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ഞാൻ വരുംകാല നിത്യത വരെ നിർത്താതെ പ്രസംഗിച്ചേരെ. അപ്പോൾ അദ്ദേഹത്തിന് എന്ത് വേദജ്ഞാനം കാണണം. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ തിരുവചന മഹാസമുദ്രത്തിന്റെ മണൽത്തെട്ടിൽ പാദങ്ങൾ ഊങ്ങിയേ ഉള്ളൂ, ഏതാനും രത്നങ്ങൾ പെറുക്കിയെടുത്തേ ഉള്ളൂ. അപ്പൊ ദൈവവചനത്തിന്റെ ഒരേ ഭാഗം തന്നെ നമുക്ക് അനേക ദിനരാത്രങ്ങൾ ചിന്തിച്ചാലും പുതിയ ആശയങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഈ രാത്രിയിൽ ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് സഭ എന്നാൽ എന്താണ് എന്നാൽ തിരിച്ചും മറിച്ചും ഈ വിഷയങ്ങൾ അതിന്റെ പല വശങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു വിഷയത്തെ കുറിച്ച് നമുക്ക് നല്ല പഠനം ലഭിക്കാനുള്ള ഉപാധി. എന്നാൽ ഒന്നാമത്തെ രാത്രിയായിട്ട് ഒരാശയങ്ങളും ഈ രാത്രി കേൾക്കാവണം. പുതിയ ആശയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് വെളിച്ചം വീശാൻ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശുക്രിസ്തു ഫിലിപ്പിന്റെ കൈസര്യ പ്രദേശത്തായിരിക്കുന്ന ഘട്ടത്തിൽ ശിഷ്യജനങ്ങളോടായിട്ട് ഒരു ചോദ്യം ചോദിക്കുകയും അവരതിനെ മറുപടി പറയുകയും ചെയ്തു. തിരിച്ച് ശിഷ്യഗണങ്ങളോട് വീണ്ടും കർത്താവ് ഒരു ചോദ്യം ചോദിച്ചു, അതിനെ പത്രോസ് ആധികാരികമായി ഉത്തരം പറഞ്ഞു. ജനങ്ങൾ എന്നെ ആ എന്ന് പറയുന്നു എന്ന ചോദ്യത്തിന് പത്രോസ് പറഞ്ഞ ഉത്തരമാണ് ഈ രാത്രിയിലെ നമ്മുടെ ഏറ്റവും വലിയ ചിന്താവിഷയം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന നിത്യസത്യം പത്രോസ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് സഭയുടെ ഉടമസ്ഥനും സഭയുടെ പണിക്കാരനും സഭയുടെ അടിസ്ഥാനവുമായ ഈശോമിശിഹ ആധികാരികമായി ഇങ്ങനെ പറഞ്ഞു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. യേശുക്രിസ്തു ആര് എന്ന ചോദ്യം ഫിലിപ്പിന്റെ കൈസര്യയിൽ മുഴങ്ങി അത് ശബ്ദയലകളായി കെട്ടടങ്ങുകയല്ല ചെയ്തത്, ജനകോടികളിൽ ആ ചോദ്യം വജ്രസൂതി പോലെ ഇന്നും പിളർന്നു കയറിക്കുന്നു. ലോക ജനത ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് വിവിധ നിലയിലാണ്. സർവമതാനുകൂലവാദികളും മൈതാന ഹൃദയന്മാരും ലോകത്തെമ്പാടും എഴുന്നേറ്റോണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സർവമതാനുകൂലവാദികളും മൈതാന ഹൃദയന്മാരും നരകം പോലെ വിശാലമായ ഹൃദയമുള്ളവരും ഈ ചോദ്യത്തിന് പറയുന്ന മറുപടി ക്രിസ്തുവും ക്രിസ്തനും ഗാന്ധിയും ബുദ്ധനും എല്ലാം ഒരുപോലെയാണ്. അത് സർവമതാനുകൂലവാദികളുടെ മറുപടിയാണ്, അല്ലെങ്കിൽ മൈതാന ഹൃദയന്മാരുടെ മറുപടിയാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് ക്രിസ്തുവും കൃഷ്ണനും ഗാന്ധിയും ബുദ്ധനും എല്ലാം ഒരുപോലെയാണെന്ന് മറുപടി പറയാൻ നാം തയ്യാറാകത്തില്ല. യേശു ക്രിസ്തു ആര് എന്നുള്ള ചോദ്യത്തിന് ലോകം കൊടുക്കുന്ന മറുപടി, യേശു ക്രിസ്തു ഒരു മത നേതാവാണ്, ഒരു സദ്ഗുരുവാണ്, ഒരു മാതൃകയാണ്, ഒരു ദീനാനുകമ്പയുള്ള മനുഷ്യനാണ്, ക്രിസ്തു ഒരു ദിവ്യനാണ്. ഇങ്ങനെ നിരവധി നിലകളിൽ ഉത്തരം പറയാറുണ്ട്. കെ പി കേശവമേനോന്റെ ജീസസ് എന്ന പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തിൽ ഉടനീളം യേശു ക്രിസ്തുവിനെ ദിവ്യനായി വന്നിട്ടുണ്ട്, എന്നാൽ ദൈവമായി അംഗീകരിച്ചിട്ടില്ല. ലോകത്തിലെ ഒരു വലിയ ജനസമൂഹം യേശു ക്രിസ്തുവിനെ ദിവ്യനായി അംഗീകരിക്കുന്നു, എന്നാൽ ദൈവമായി വിശ്വസിക്കുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിഷേകം ചെയ്യപ്പെട്ട അകൽക്കണ്ണുകളിലൂടെ കണ്ടുകൊണ്ട് നമുക്ക് യേശു ക്രിസ്തുവിനെ ദിവ്യനായിട്ട് മാത്രമല്ല ദൈവമായിട്ട് അംഗീകരിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ലോക ജനതയുടെ അനഭിഷക്ത കൺകളി ദൈവത്തിന്റെ പുത്രനെ ഒരു ദിവ്യനായിട്ട് അവർ കാണുന്നു, എന്നാൽ ദൈവമായിട്ട് അവർ കാണുന്നില്ല. എന്നാൽ അകൽക്കണ്ണുകൾ പരിശുദ്ധ പ്രകാശത്താൽ കത്തി ജ്വലിക്കുമ്പോൾ അന്തർമയനങ്ങൾ പിതച്ചു വികസിച്ച് തുറക്കുമ്പോൾ മാത്രമേ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ദൈവമായിട്ടൊരുവന് കാണാൻ കഴിയൂ. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ചിക്കാഗോയിൽ നടത്തിയ ഈടേറിയ മതപ്രഭാഷണത്തിൽ ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലയളവിൽ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പാദങ്ങൾ എന്റെ കണ്ണുനീരുകൊണ്ടല്ല എന്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ കഴുകിയേനെ. ഉടമ്പടിച്ചാട്ടം മുതലായ ഹൈന്ദവ മതത്തിലെ അതിക്രൂരവും കിരാതവുമായ ആചാരങ്ങൾക്കെതിരെ ജീവനാന്തം പറവറ്റിയ രാജാറാം മോഹന റോയിയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു ആ പെൺകുട്ടിയേക്കാൾ നിഷ്കളങ്കരും പ്രകാശത്തെക്കാൾ പ്രകാശവാനും. യേശു ക്രിസ്തു സത്യതയോ ബൈബിളിലുള്ളവർ മാത്രമല്ല, ബൈബിൾ വിശ്വാസികൾ മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും ജീവിച്ചിട്ടുള്ള അനേക മഹാന്മാർ യേശു ക്രിസ്തുവിന്റെ ദിവ്യത്വം മാത്രമല്ല ദൈവത്വം അംഗീകരിച്ചിട്ടുള്ളവരാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിൽ നടന്ന ഒരു സാഹിത്യ സമ്മേളനം, ആ സമ്മേളനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മഹാന്മാരായ നിരവധി ആളുകൾ നിരനിരയായിട്ടിരിക്കുന്ന കസേരകളിൽ സ്ഥാനം പിടിച്ചു. അങ്ങനെ സമ്മേളനം വിജയകരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു മെത്ര എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ ഈ സമ്മേളനത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും, അദ്ദേഹത്തെ കാണുന്ന മാത്രയിൽ കൈക്ക് പിടിച്ച് നാം കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന് അനുയോജ്യമായ ഒരു ആസനത്തിൽ ഇരുത്തും. അപ്പോൾ മറ്റുള്ളവർ അവിടെ എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, മിത്തൽ ഇപ്പോൾ നമ്മുടെ സാഹിത്യ സമ്മേളനത്തിലേക്ക് മടങ്ങി വന്നാൽ നമ്മൾ എന്നാ ചെയ്യും, അദ്ദേഹത്തെ കാണുന്ന മാത്രയിൽ നാം ബഹുമാനപരസരം ആനയിച്ച് അടുത്ത സീറ്റിൽ ഇരുത്തും. എന്നാൽ ആ സമ്മേളനത്തിൽ ഏറ്റവും ഒടുവിലായിരിക്കുന്ന ഒരു മെമ്പർ ചാടി എഴുന്നേറ്റിട്ട് ദൃഢസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആ അവഗണിക്കപ്പെട്ട ഗലീലയിലെ ആ നസ്രയത്തിലെ തത്തന്റെ മകനെന്ന് അനേകർ വിധി എഴുതിയ നസ്രയനായ യേശു ഈ സമ്മേളനത്തിലേക്ക് ശാന്തമായി നടന്നു വന്നാൽ നിങ്ങൾ എന്തിയെയും ഈ സമ്മേളനം എന്തിയെയും. ഒരു മെമ്പർ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ അവരെ കാണുന്ന മാത്രയിൽ അവന്റെ കാൽക്കരേക്ക് വീണ് ആരാധിച്ചുകൊണ്ടിരിക്കും. കൊലോസ്യലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അദൃശ്യനായ ദൈവത്തെ ഇവിടെ ദൃശ്യരൂപത്തിൽ കൊണ്ടുവന്നവനാണ് ക്രിസ്തു. നിങ്ങൾ അദൃശ്യനായ ദൈവത്തെ കാണണമോ? യേശു ക്രിസ്തുവിനെ കണ്ടാവ അദൃശ്യനായ ദൈവത്തിന് ദൃശ്യരൂപം നൽകി. கிறிஸ்து தெய்வத்தை வெளிப்படுத்தி. அதுக்கும் நான் பத்திரம் அகங்கங்களோட காட்சியில் இங்கே பரஞ்சது, நீ ஜீவனுள்ள தெய்வத்தின் புத்திரனாய கிறிஸ்து. ഈ അടുത്ത കാലങ്ങളിൽ നടന്ന സർവമത സമ്മേളനങ്ങളെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് മാറ്റിക്കൊള്ളുന്ന മൂന്ന് പദങ്ങൾ, ഹിന്ദു, ഇന്ത്യ, ഹിന്ദി. ഈ മൂന്ന് പദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിൽ ക്രൈസ്തവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഇല്ലെന്നുള്ള ഭയത്തിൽ ഇവിടുത്തെ നാമധേയ ക്രൈസ്തവരുടെ മേലധ്യക്ഷന്മാർ ക്രിസ്തു മാർഗത്തെ പാരദീകരിക്കുന്ന ആ പ്രക്രിയയിലൂടെ 10,000-ൽ അതിശ്രേഷ്ഠനും നിരുപമേയനും നിസ്തുല്യനുമായ ക്രിസ്തുവിനെ ഗാന്ധിയോടും ബുദ്ധനോടും കൺഫ്യൂഷ്യസിനോടും ഇതര മതനേതാക്കന്മാരോടും ചേർത്ത് തരം താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ആലുവാമണപ്പുറത്ത് നടന്ന കുർബാനയുടെ ഭാരതീകരണവും ഏഴിമലയും ശാസ്താംകോടും വെച്ച് നടന്ന ഭാരതീയ മതസമ്മേളനം അല്ലെങ്കിൽ ക്രിസ്തുമാർഗത്തിന്റെ ഭാരതീകരണം, ഈ പ്രക്രിയയിലൂടെ നിറവറയും നിലവിളക്കും താലപ്പൊലിയും പൂക്കുലയുമായി ഓം ശാന്തി പറഞ്ഞും പ്രസാദം വാങ്ങി ചവച്ചും പ്രതിമകൾ അനാച്ഛാദനം ചെയ്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മാർഗത്തെ ഭാരതീകരണ പ്രക്രിയയിലൂടെ ഹൈന്ദവ മാർഗത്തിന് അടിയത വെച്ച യൂതായ സന്തതികളെ കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ട്. അവർ ഓം ശാന്തി മുഴക്കിയും നിറപറയും നിലവിളക്കും താലപ്പൊലിയും പൂക്കുലയുമായി യേശുക്രിസ്തുവിനെ തരം താഴ്ത്തിക്കൊണ്ട് ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷിതത്വത്തിനു വേണ്ടി ഹൈന്ദവ മതത്തിന് ക്രിസ്തുവിന്റെ മാർഗത്തെ തരം താഴ്ത്തിക്കെട്ടുകയും അപമാനിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് നിങ്ങൾ പറയേണ്ട മറുപടി, യേശുക്രിസ്തു 10,000-ൽ ഒരുവനല്ല, 10,000-ൽ അതിശ്രേഷ്ഠനാ. ഇങ്ങനെയൊക്കെയുള്ള പ്രസംഗങ്ങളിൽ ഈ വിശ്വാസികൾക്കും തോന്നും, വെളിയിലുള്ളവർക്കും തോന്നും, ഇങ്ങനെ ഈ കാലഘട്ടത്തിന് പറ്റിയ മനുഷ്യനാണോ, ആരോഗ്യം കൂടെ കൊടുത്തിരുന്നെങ്കിൽ ബാക്കി മനുഷ്യര് വെച്ചേക്കോ, ചുമ്മാതെയല്ല ഇവന്റെ കാല് തളർന്നവർ. വിശ്വാസികൾക്കും ചിലർക്ക് തോന്നും ഇത്രയും മൂർച്ചയിൽ വചനം പറഞ്ഞാൽ സൊസൈറ്റി നമുക്ക് സ്ഥാനം കാണുമോ, എതിരായി ആളുകൾ തീരുകയെ കുറച്ചുകൂടെ മയപ്പെടുത്തി ഇയാൾക്ക് പറഞ്ഞ എന്ന് ഇങ്ങനെയൊക്കെ തോന്നും. അങ്ങനത്തെ അഭിപ്രായങ്ങൾ മുറിയാൽ ഒരു കാര്യം ചെയ്തോണ്ടാ മതി, നിങ്ങൾ എന്നെ വിളിക്കാതിരുന്നാ മതി, ഒരു പ്രശ്നവും ഇല്ല, നിങ്ങളുടെ ചെലവിലാണോ ഞാൻ. ഈ കാലഘട്ടത്തിൽ തടയുയർത്തുന്ന ഏത് വിഷയത്തെ ആശയത്തെയും പരിശുദ്ധാത്മാവിന്റെ സർവശക്തി ഉപയോഗിച്ച് ഈ വചനമാകുന്ന ഒരു മയോ ഇല്ല നയോ ഇല്ല, യോഗന്നാന്റെ ടൈപ്പ് ആണ് കൂട്ടിക്കൊണ്ടാ മതി. തല പ്ലേറ്റിൽ വന്നാലും തീർത്തു പറയും. ന്യായാസനത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോ നിങ്ങൾ ഒന്നാരും കാണുമോ എന്നെ രക്ഷിക്കാൻ? എന്റെ മുഖം നിങ്ങളുടെ മുഖത്തല്ല, എന്റെ മുഖം ഇതിന്റെ നടുവിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുഖത്താണ്. ഇടിക്കേണ്ടതിനെ ഇടിക്കും, പണിയേണ്ടതിനെ പണിയും. ഇതാണ് നിങ്ങൾക്ക് പിടിച്ചാലും പിടിച്ചില്ലേലും എന്നെ ദൈവത്തിന് പിടിച്ചിരിക്കുക, അതല്ലേ ഭൂമി വെച്ചേക്കത്ത്. അങ്ങനെ ഇന്നത്തെ വിസലിപ്തമായ ആശയം നാം പഠിച്ചാൽ യേശുക്രിസ്തുവിനെയും
എന്റെ മാർക്കത്തെയും മറ്റു മതങ്ങളോടും മതഗുരുക്കന്മാരോടും ചേർത്ത് താഴ്ത്തിക്കെട്ടി അപമാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ സുരേമിയോട് ചേർന്നുകൊണ്ട് പതിനായിരങ്ങളിൽ അതിശ്രേഷൻ എന്ന് വിളിച്ചു പറയുവാനാണ് ചുടുചോരക്കാര് ഊറ്റിക്കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത് പിടിയാക്കിയിരിക്കുന്നത്. ഇനിയും ഈ സർവമതാനുകൂലവാദികൾ അല്ലെങ്കിൽ മൈതാന ഹൃദയന്മാർ ഈ നേശക്രിസ്തുവിനെ വളയത്തോട് ചേർത്ത് വളയ്ക്കാൻ ശ്രമിക്കുക. ചില ഈ ഹോട്ടലുകളിൽ ചായക്കടകളിൽ ബാർബർ ഷോപ്പുകളിൽ ദേവാലയങ്ങളിലില്ല ചില വീടുകളിൽ ഒക്കെ നമ്മൾ ചെന്നാൽ അവിടെ ഫോട്ടോ വെച്ചിരിക്കുന്നതാണ് ക്രിസ്തുവും കൃഷ്ണനും ഗാന്ധിയും ബുദ്ധനും. ഒരേ ശരി ഇന്നത്തെ സർവമതാനുകൂലികളായ മൈതാന ഹൃദയന്മാർ വളയമുണ്ടാക്കി ക്രിസ്തുവിനെയും കൃഷ്ണനെയും ഗാന്ധിയെയും ബുദ്ധനെയും ഒരു വളയത്തോടിയത്ത് വളയ്ക്കാൻ ശ്രമിക്കുമ്പോൾ യേശു ക്രിസ്തു വളയ്ക്കൽ നടത്തുന്നേ ഉള്ളൂ. യേശു ക്രിസ്തു ആ വളയത്തിന്റെ നേരെ മുകളിലേക്ക് ഉയരും. അവരെല്ലാം ആ വളയത്തിൽ നിന്ന് താഴേക്ക് താഴും. ക്രിസ്തു സൃഷ്ടാവും അവർ സൃഷ്ടികളുമായി തരങ്ങളും. യേശു ക്രിസ്തു ആര്? യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അസംബ്ലി ചർച്ച് എന്നുള്ള പദങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ട്രാൻസ്ലേഷൻ ആണ് സഭ അല്ലെങ്കിൽ ദേവാലയം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. എക്ലീഷ്യ എന്ന പദത്തിന്റെ അർത്ഥം യക് അതിന്റെ അർത്ഥം ഔട്ട് ഓഫ് കലീഷ്യ അല്ലെങ്കിൽ കാലിയോ എന്ന പദത്തിൽ ടു കോ വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് സഭ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം. ഇങ്ങനെ പേര് വരാൻ കാരണം അതിപുരാതന ഗ്രീക്ക് സാമ്രാജ്യത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ തീരുമാനിച്ച് ഒരാലോചനയിലെത്താൻ ഗ്രീക്ക് പൗരന്മാരെ കൂട്ടാൻ ഒരു കാഹളം നീട്ടി ഊതിയിരുന്നു. ആ കാഹളനാദം കേൾക്കുന്ന സ്ഥാനത്തേക്ക് ഒരു പ്രത്യേക ആവശ്യത്തിന് വിളിച്ച് വേർതിരിച്ച് കൂട്ടിയിരിക്കുന്ന ആ കൂട്ടത്തെ ഗ്രീക്കുകാർ എക്ലീഷ്യ എന്ന് വിളിച്ചിരുന്നു. അത് തന്നെയാണ് സഭയ്ക്കും കൊടുത്തിട്ടുള്ളത്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട ഭൂത വർത്തമാന ഭാവി കാലയളവുകളിലെ സകല ജാതികളുടെയും കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് വ്യക്തമായി പറയാം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്ന് പറയാം, വിശ്വസിച്ചവരുടെ കൂട്ടം, വീണ്ടും ജനിച്ചവരുടെ കൂട്ടം, നീതീകരിക്കപ്പെട്ടവരുടെ കൂട്ടം, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടം, വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടം, ക്രിസ്തുവിലൂടെ ദത്തെടുക്കപ്പെട്ട കൂട്ടം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തിന്റെ സഭ. യഹൂദ സംഘടനയും ക്രിസ്തുവിന്റെ സഭയും തമ്മിലുള്ള വ്യത്യാസം ഒരു രാത്രി മുഴുവൻ തെളിയിച്ചു. യഹൂദ സംഘടനയിൽ യഹൂദ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചിട്ടുള്ള ഒറ്റ ജാതിയെ, എന്നാൽ യേശുക്രിസ്തുവിന്റെ സഭയിൽ ഒരൊറ്റ ജാതിയിൽപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് ശാരീരിക പിറവിയാലുണ്ടായ ഒരൊറ്റ ജാതിയല്ല, സകല ജാതികളിൽ നിന്നും വിളിച്ചു വേർതിരിച്ചുകൊണ്ട് വന്ന ഒരൊറ്റ ജാതിയാണ് സഭ. അതുകൊണ്ടാണ് പത്രോസ്ലീഹായോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് നീ തോൽക്കൊല്ലന്റെ വീട്ടിൽ ചെന്ന് നീ ഇരിക്കണം, നീ പ്രാർത്ഥിക്കണം, ദൈവഗീതം മനസ്സിലാക്കണമെന്ന് അറിയിച്ചു. ഈ പത്രോസ്ലീഹായുടെ ഹൃദയത്തിന് വലിപ്പമില്ലായിരുന്നേ, ചില ആളുകളുടെ തല മത്തങ്ങ പോലിരിക്കും, ഹൃദയ നിലക്കടൽ പോലിരിക്കും. പത്രോസ്ലീഹായ്ക്ക് എപ്പോഴും യഹൂദൻ 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 എന്നുള്ള ചിന്തയേ ഉള്ളൂ. ജാതികളെയും യഹൂദന്മാരെ പോലെ ദൈവം ക്രിസ്തുവിലൂടെ അംഗീകരിക്കുന്നു എന്ന വെളിപ്പാട് ഉൾക്കൊള്ളാൻ ഈ യഹൂദ ഹൃദയമുള്ള പത്രോസിന്റെ ഹൃദയത്തിന് വലിപ്പമില്ല. യേശു ക്രിസ്തു കാപ്പുത്താമലയിലെ പട്ടപ്പൈമലക്കുരിശിൽ പട്ടയിരുമ്പാളികളിൽ കൈകൾ ചണ്ടുഭാഗത്തേക്കും വിരിക്കപ്പെട്ടത് യഹൂദനെയും ജാതിയെയും ഒരുപോലെ വലിച്ചെടുത്ത് രക്ഷിച്ച് ക്രിസ്തുവിൽ ഒന്നാക്കണം. എന്നാൽ ജാതീയ ഭീഷണമുള്ള പത്രോസ്ലീഹായ്ക്ക് അകത്തായിരിക്കുന്ന യഹൂദനെ പോലെ അകലത്തായിരിക്കുന്ന ജാതികളെ ദൈവം അംഗീകരിക്കുമോ എന്നൊരു ചിന്താഗതി ഉണ്ടായി. അത് പഠിപ്പിക്കാൻ ദൈവം അവനെ പോകൽ ഊറക്കിടുന്ന കൊല്ലന്റെ വീതി ഇരുത്തിയച്ച് ഒരു സ്വർഗീയ ദർശനം ഒരു തുപ്പറ്റി. നിങ്ങൾക്കറിയാം സമയപരിധിയിൽ വിശദീകരിക്കുന്നില്ല. ഭൂമിയിലെ ശുദ്ധിയുള്ളതും ശുദ്ധിയില്ലാത്തതും തിന്നാവുന്നതും തിന്നാൻ മേലാത്തതും ആയ സകല ജീവികളും ആ തുപ്പറ്റിയിലുണ്ട്. എന്നിട്ട് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, നീ ഇത് അറത്ത് ഭക്ഷിക്കാൻ. അറക്ക എന്ന് പറയുമ്പോൾ പത്രോസ് പറയുക അറപ്പാണ്. അറക്ക് ഭക്ഷിക്ക് അറപ്പാണ്, അറക്ക് വന്നോട്ടെ അറപ്പാണ്. ഒടുവിൽ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. സ്വത്തം ഈ തുപ്പട്ടി സഭയ്ക്ക് സദൃശ്യം. ഈ തുപ്പട്ടി ഭൂമിയിലായി ഇരിക്കുന്നതെങ്കിലും ഇതിന്റെ തലടി പിടിക്കുന്നത് ഭൂമിയിലായിരുമല്ല, ഉയരത്തിൽ. അതിൽ നിന്നെല്ലാം മനസ്സിലാക്കാം, സഭ ഭൂമിയിലായിരിക്കുന്നത് സഭയിൽ അരച്ചെണ്ണ് ന്യായപ്രമാണ പ്രകാരം നോക്കിയാൽ വിശുദ്ധവും അശുദ്ധവുമായ ജീവികൾ. ഇതിന്റെ അർത്ഥം അകലത്തായിരിക്കുന്ന ജാതികളെയും നരകത്തിന്റെ വിറകുകളെന്ന് ഹൂതന്മാർ വിധിയെഴുതിയ സുഖോഭരിക്ക കാര്യത്തിൽ സ്ത്രീയോടുള്ള യേശുക്രിസ്തുവിന്റെ പ്രഭാഷണത്തിൽ മക്കളുടെ അർത്ഥം നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചാൽ പട്ടിക്കുട്ടികളെന്ന് ആ സുഖോഭരിക്ക കാര്യത്തെ വിളിച്ചു. യഹൂദൻ തൽമൂദിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് യഹോവേ എന്നൊരു ജാതിയാക്കരുതേ, ജാതിയെ നരകത്തിന്റെ വിറകായി സൃഷ്ടിച്ചെന്നാണ് ഊരം വിശ്വസിക്കുന്നത്. യഹോവയെ എന്നെ സ്ത്രീ ആക്കരുതേ എന്നും പ്രാർത്ഥിക്കും. സ്ത്രീകൾക്ക് ഭൂതമതത്തിൽ സ്ഥാനമില്ലഞ്ഞു. അവരുടെ മൊഴികൾ കോടതി പോലും അംഗീകരിക്കാനഞ്ഞു. അവർ നുണ പറയുമെന്നായിരുന്നു ഹരിമാർ വിശ്വസിച്ചിരുന്നത്. എന്നാൽ യേശു ക്രിസ്തു ഒരു സ്ത്രീയിൽ അവതരിച്ചപ്പോൾ സ്ത്രീത്വം മാനിക്കപ്പെടാത്ത തന്നെയല്ല ജാതികളെ യഹൂദന്മാർ പട്ടികളായിട്ടാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ കിട്ടുകൊടുക്കുന്നത് വിഘടമോ പട്ടിക്കുട്ടി. ഞാൻ അത്ര വേടിക്കാത്തായിരത്തി എന്നെ അങ്ങനെ വിളിച്ചല്ലോ. നേരാ ഗുരു പോയില്ല, അവിടെ കാണു. യേശുവേ എന്നോട് കരുണയുണ്ടായിരുന്നു. അവളാടു ഞാൻ പറഞ്ഞു എന്റെ താല്പര്യം യഹൂദൻ ജാതികളെ അംഗീകരിച്ചിരുന്നില്ല, അവരുടെ ലോകത്തിൽ നിന്ന് നമ്മളെ കുടിയൊഴിപ്പിച്ചിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിന്റെ സഭയിൽ ഒരൊറ്റ ജനവർഗമല്ല, സകല ജാതികളിൽ നിന്നും വിളിച്ചു വന്നിരിക്കപ്പെട്ട ഏതൊക്കെ കുഞ്ഞാളെ ിറക്കപ്പെട്ടു. നിന്റെ രക്തത്തിൽ നിന്റെ വിരലായി ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ദൈവസഭയിൽ സകല ജാതികളിൽ നിന്നും വിളിച്ചു വർദ്ധരിക്കപ്പെട്ട ഏകജാതി അതാണ് ദൈവത്തിന്റെ സഭ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. തുടർന്ന് മനസ്സിലാക്കുമ്പോൾ ഈ സഭയുടെ അടിസ്ഥാനം ക്രിസ്തു, ഈ പറവ് ഉടമസ്ഥൻ ക്രിസ്തു, എന്റെ സഭയെ പണിക്കാരൻ ക്രിസ്തു, ഞാൻ പണിയും. സഭയുടെ ഉടമസ്ഥൻ ക്രിസ്തുവാണ്, പണിക്കാരൻ ക്രിസ്തുവാണ്, അടിസ്ഥാനം ക്രിസ്തുവാണ്. വേദപുസ്തക സംബന്ധമായി വേണ്ടത്ര ജ്ഞാനമില്ലാത്ത ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് 250 സഭയെ അന്നേരം ചിലര് പറയുന്നത് എനിക്ക് 300 സഭകൾ ഇപ്പോ ഉണ്ട്. നേരം വേറൊരാള് പറയാ ഞങ്ങൾക്ക് ഇപ്പൊ 450 തനിക്ക് സഭ ഇല്ല. ലോകത്ത് സഭ എന്റേതാണെന്ന് പറയാൻ ഒരൊറ്റ നേതാവിനും സാധ്യമല്ല. സഭ ദൈവത്തിന്റെ ദൈവസഭ അതിനാ മനസ്സിലാക്കണം. അതുപോലെ തന്നെ വേറെ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് സഭയുടെ ശിരസ് സ്വർഗത്തില് ശരീരം ഇടിയ സഭയുടെ ശിരസ് സ്വർഗത്തിലായതുകൊണ്ട് തിരാകേന്ദ്രവും സ്വർഗത്തില്. ചില ആളുകൾ ഇങ്ങനെ പറയുന്ന കേട്ടോ, എങ്ങോട്ടാ പാസ്റ്റർ ഞങ്ങളുടെ കേന്ദ്രത്തിലോട്ട് പോവുക, എവിടാ കേന്ദ്രം, കുമ്പനാട്ട. ആഹാ, വേറെ ചെല്ലര് പറയും മുളക്കുഴയാ, വേറെ ചെല്ലര് പറയും ചാരോലിലോ. എന്റെ പ്രിയപ്പെട്ടവരെ, സഭയ്ക്ക് ഈ ഭൂമിയിൽ കേന്ദ്രമില്ല. സഭയുടെ സ്ഥിര സ്വർഗത്തിൽ സ്ഥിരാകേന്ദ്ര എന്നാൽ വേലിയുടെ മുൻപത്തിയിൽ നിൽക്കാൻ കൂട്ടായ്മയുടെ വലങ്കരം തരാൻ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ സഭയുടെ പരിപാലനത്തിന് ക്രമീകരണത്തിനൊക്കെ വിളിയിലും തിരഞ്ഞെടുപ്പിലും നിയോഗത്തിലും വ്യത്യാസമുള്ള വ്യക്തികൾ സഭയിലുണ്ട്. അത് സമ്മതിക്കാം, അവർ താമസിക്കുന്നിടം ഒരു പ്രത്യേക സ്ഥലവും ആയിരിക്കാം, എന്നാൽ അത് കേന്ദ്രമാണ്. കേന്ദ്രം ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. ഈ വാക്കുകൾ എടുത്തോണ്ട് സഭ പത്രോസിന്റെ മേലാണ് പണിയപ്പെട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളും. ഞാൻ ഒരു സമുദായത്തിന്റെ വീട്ടിൽ ചെന്നപ്പോ പല വിഷയങ്ങൾ വേദപുസ്തകപരമായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അവിടുത്തെ
ആത്മായ ശുശ്രൂഷക്കാരനായ ഒരു ഉപദേശി എന്ന് പറയാം. എന്ന ഉപദേശി എന്ന് പറഞ്ഞും കൂടെ അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, കത്തറാത്തെ നീ പാറയാകുന്നു, നിന്നവേ ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറയുന്ന വാക്യം എവിടെ ഉപദേശി എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ഏളോ കത്തറാത്തേ നീ പാറയാകുന്നു എന്ന് പറയുന്ന ഒരു വാക്യം ഇല്ലെന്ന് പറഞ്ഞു. ആഹാഹാഹാന്നൊക്കെ ചോദിച്ചു, ഇല്ല എന്നൊക്കെ ചോദിച്ചു, ഇല്ല ഞാൻ ഇപ്പൊ എടുത്തുതരാന്നു എന്ന് പറഞ്ഞാൽ അയാള് വേദവസ്ത്രം തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും നോക്കിയിട്ട് വേർക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഓ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാക്യം ഞാൻ എടുത്തു തരാം, എന്നാൽ നിങ്ങളെ ഈ നാക്കെ പതിഞ്ഞ ആ ശൈലിയിലല്ല വാക്യം. നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ എന്റെ പള്ളി പണിയും, പാതാള ഗോപുരങ്ങൾ എന്നെ രക്ഷയില്ല, അങ്ങനെയല്ല വാക്യം. നീ പത്തുന്നു ഈ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ രക്ഷയില്ല. ആ ഗ്രീക്കിൽ പേട്ടകമൊന്നുമില്ല, നീ തോ ആകുന്നു ഞാൻ എന്റെ സഭയെ പണിയും. പെട്രോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം കൽ കഷ്ണം, പെട്ര എന്ന പദത്തിന്റെ അർത്ഥം വലിയ പാറക്കല്ല്. നീ പെട്രോസ് നീ കൽക്കഷ്ണമാകുന്നു, ഈ പെട്രാമേൽ ഈ വലിയ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഏതാണ്ട് ധികം വരുന്ന റോമൻ കത്തോലിക്ക മതത്തിന്റെ അനിശാസ്യ നേതാവും ഏക പിതാവുമായ പോപ്പ് പോപ്പന്മാർ പ്രഖ്യാപിക്കുന്നത് സഭയുടെ അടിസ്ഥാനം പാവയായ പത്രോസാകുന്നു. എന്നാൽ 80 കോടിയിലധികം വരുന്ന വിഗ്രഹാരാധികളുടെ മതം, ആ മതത്തിന്റെ നേതാവും പിതാവും പറയുന്നത് ആ സ്ഥല പത്രാസാണെന്നായിരിക്കുമ്പോൾ വിശുദ്ധ പുസ്തകം ആ വിശുദ്ധ ആശയത്തിനെതിരെ ഓളാലി ഓങ്ങുന്നു. ആ സ്ഥല ഏറ്റെടുത്തു അതിന്റെ ആധികാരികമായി ചില തെളിവുകൾ പെട്ടെന്ന് പറയാം, വായിക്കാം. 1 പത്രോസ് 2:4
1 കൊരിന്ത്യർ 3:11
കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് അപ്പോൾ നീ പത്രോസാകുന്നു, ഈ സഭയെ ഞാൻ എന്റെ സഭയെ പഠിയൂ എന്ന് പറഞ്ഞപ്പോ പത്രോസ് സ്ത്രീയായിക്കാ തിരിഞ്ഞു. സ്ത്രീയായിക്ക് തിരിഞ്ഞവ ഞാനാണ് പാവ എന്നാണെങ്കിൽ പിൻകാലത്ത് ലേഖനം എഴുതുമ്പോൾ പത്രോസ് സ്ത്രീ ഇങ്ങനെ എഴുതണ്ടേ, ജീവനുള്ള കല്ലായ എന്റെ അടുക്ക വന്നിട്ട് നിങ്ങൾ ജീവൻ പ്രാപിക്കും. എന്നാ പത്രോസ് സ്ത്രീ ലേഖനം എഴുതുന്ന എങ്ങനെ, ജീവനുള്ള കല്ലായ അവന്റെ അടുക്ക ചെല്ലണം. അപ്പോൾ ആ പാറയാരാ, പത്രോസ് അല്ല ഈശോമിശിഹ. പത്രോസ് സ്ത്രീ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ 80 കോടിയിലധികം വരുന്ന വേദ വിപരീതികളോട്, അന്ധവിശ്വാസികളോട്, വിഗ്രഹാരാധികളോട്, ബാബിലോണിയ മതത്തോട് പറഞ്ഞേ, എന്റെ പൊന്നുകൊരു തന്നെ ഞാനല്ല പാറ, പാറ ഈശോമിശിഹയാണ്. ഒന്ന് പറഞ്ഞ 10 അധ്യായത്തിന്റെ 1 മുതൽ വായിക്കൂ.
നമ്മുടെ പിതാക്കന്മാരെല്ലാവരും നരകത്തിൽ നിന്നില്ലായിരുന്നു, എല്ലാവരും സമയത്തോടെ കരഞ്ഞു, എല്ലാവരും നേരത്തിനും സമയത്തിനും
എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ പപ്രാത്തനായിരുന്നു എന്നല്ല, ആ പാറ ക്രിസ്തുവായിരുന്നു. പാറ എന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുരാതനത്വം, നിത്യത്വം, മാറ്റമില്ലായ്മ, ശക്തി, ഇവയൊക്കെയാണ് പാറ കാണിക്കുന്നത്. കോഴി രണ്ടു വട്ടം കൂടുന്നതിന് മുമ്പ് കൂടുന്ന രാത്രിയിൽ യേശുക്രിസ്തു ബന്ധിക്കപ്പെട്ട് വിസ്തരിച്ചോണ്ടിരിക്കുമ്പം എന്റെ പലങ്കയാണ്, എരിച്ചലെ പള്ളിയാണ്, എന്റെ അമ്മക്കാണ്, ഞാൻ ഇവനെ അറിയുന്നില്ല, അറിയുന്നില്ല, അറിയുന്നില്ലെന്ന് തള്ളി പറഞ്ഞോണാണ് കാറ. കോഴി രണ്ടു വട്ടം കൂന്നതിന് മുമ്പ് മൂന്ന് വട്ടം നെഞ്ചിനെ തടിച്ച് ആണയിട്ട് വായിക്കുള്ള പത വന്ന് യേശുവിനെ തള്ളി പറഞ്ഞവൻ പാവയാണോ? ഗതഭവനാഘോഷത്തിങ്കൾ ആയുധധാരികളായി ആയിരക്കണക്കിന് ആളുകൾ യേശുക്രിസ്തുവിന്റെ നേരെ മാർച്ച് ചെയ്തു വന്നപ്പോൾ നിങ്ങൾ തിരയുന്നതാണ് മറുപടി. നസ്രയനായ യേശുവിനെ അങ്ങനെയെങ്കിൽ ഇവർ പോയിക്കൊള്ളട്ടെ, അത് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട ക്രിസ്തുവാണോ കാണാം. യേശുക്രിസ്തുവിന്റെ സഭയുടെ അടിസ്ഥാനം പത്രോസല്ല, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യുഗങ്ങളുടെ പാറയായ മാറാത്ത ക്രിസ്തു. അവ സഭയുടെ അടിസ്ഥാനം പത്രോസിന്റെ പേരല്ല, സഭയുടെ അടിസ്ഥാനം യേശുക്രിസ്തു. ഇനിയും ചില കാര്യങ്ങൾ കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് കൃത്യസമയത്ത് വരികയാണ്. തുടർന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ശൈലി പറഞ്ഞ സഭയുടെ ഉത്സവം എവിടെയാണ്? പിതൃകളയത്ത് വാക്യങ്ങൾ നിങ്ങൾക്ക് കുറിച്ച് എടുത്ത് പഠിക്കുന്നവർക്ക് സഹായകരമായി പറയാം. സഭ അതിന്റെ ഉത്ഭവം, സഭയുടെ ഉത്ഭവം പിതൃഹൃദയത്തിലാണ്. എഫ്എസ് ലേഖനം 1:6, എഫ്എസ് ലേഖനം 1:4, എഫ്എസ് ലേഖനം 3:1-9, 1 Corinthians 25:26 വാക്യങ്ങൾ, ഈ വാക്യങ്ങളൊക്കെ വായിച്ചാൽ സഭയുടെ ഉത്ഭവം കഴിഞ്ഞകാല നിത്യതയിൽ പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആകാം. എന്നാൽ സഭയുടെ ഭൂമിയിലെ പിറവി പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളികമുറിയിൽ. വേദശാസ്ത്ര ശൈലിയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന മൂന്ന് വാക്കുകൾ പറയാം. സഭ, അത് പിതൃഹൃദയത്തിൽ ഗർഭദാനം ചെയ്യപ്പെട്ടു. സഭ പിറന്ന് വെളിയിൽ വരാൻ ഗതസമന മുതൽ കാൽവരി വരെ ദൈവകുമാരൻ പ്രസവേദനപ്പെട്ടു. സഭ പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളികമുറിയിൽ പിറന്ന് വെളിയിൽ വന്നു. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം തുടർന്ന് ചിന്തിക്കുമ്പോ നമുക്ക് ചില സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടാകാം. ഒന്ന്, സഭ എത്രയുണ്ട്? അതൊരു ചോദ്യം. അതിന് മറുപടി, സഭ ഒന്നേ ഉള്ളൂ, ഒന്നേയാലില്ല. അങ്ങനെയെങ്കിൽ ആ സഭ ഏതാണ്? അതാണല്ലോ ഞാൻ പറഞ്ഞ് വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, വിശ്വസിച്ചവരുടെ കൂട്ടം, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം,
നിയമം ധരിച്ചവരുടെ കൂട്ടം, വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ കൂട്ടം, വേർപെട്ടവരുടെ കൂട്ടം, അതാണ് ദൈവസഭ. സഭ ഒന്നേ ഒന്നു നിക്ക പുനരോധൻ തയ്യാറാക്കിയ നിക്ക വിശ്വാസത്തോടാണ് അനുസരിച്ചാൽ ഏകവും പ്രത്യക്ഷവും അപ്രത്യക്ഷവും വൈദികവും കാതോലികവുമായ ഏക സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളും വിശ്വസിക്കുന്നു. അപ്പോൾ ശരിയായിരുന്നു. അപ്പോൾ അപ്പോസ്തലികമായ അല്ലെങ്കിൽ സ്വൈകീകമായ സാർവത്രികമായ സഭ അത് ഒന്നയുണ്ട്. ഒരൊറ്റ ചിരൽ, ആ ചിരത്തോട് ഘടിപ്പിക്കപ്പെട്ട ഒരൊറ്റ ഉള്ളതേ വേണം. ഈ ഒരു തലയ്ക്ക് രണ്ട് ശരീരങ്ങൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഇന്നത്തെ ക്രൈസ്തവ സംഘടനകളെ കുറിച്ച് പഠിച്ചാൽ ഒരുപാട് സംഘടനകളുണ്ട്. അതിലേതാ ദൈവസഭ? അതിന് മറുപടി ഇടാൻ ഒരൊറ്റ ചിരൽ, ആ ചിരത്തിനോട് ഘടിപ്പിക്കപ്പെട്ട ഒരൊറ്റ തിരുശരീരം, അതാണ് തിരുസഭ. ചെറിയ ആളുകളുടെയൊക്കെ ചിന്ത, ഈ വാഴയിൽ ഒരുപാട് വാഴക്കറ്റി ഇങ്ങനെ ഉണങ്ങ കിടക്കും, തിരിഞ്ഞും വിരിഞ്ഞും തിരിഞ്ഞും വിരിഞ്ഞും തിരിഞ്ഞും വിരിഞ്ഞും ഒരുപാട് ഇങ്ങനെ തൂങ്കളും. അതുപോലെ ഒരൊറ്റ തിരത്തിൽ ഒരുപാട് ശരീരങ്ങൾ ഇങ്ങനെ തിരിഞ്ഞും വിരിഞ്ഞും തിരിഞ്ഞും വിരിഞ്ഞും വാഴയ്ക്ക് അതുപോലെ കിടക്കുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിന് ഒരൊറ്റ മണവാട്ടികളുള്ളൂ, മണവാട്ടികളില്ല. അങ്ങനെയാണെങ്കിൽ ആ സഭ ഏതാന്ന് എങ്ങനെ അറിയാം? അതിന്റെ മറുപടി, കാരണോ ഉടൻപോൽ എന്നർത്ഥം. ഈ ദൈവവചനമാക്കുന്ന കാനോൻ ഉടൻപോൽ വെച്ച് അളന്ന് നോക്കിയാൽ ഈ ദൈവവചനത്തിന്റെ അളവിനൊത്ത് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ അനുസരിച്ച് പണിയപ്പെടുന്ന ഈ ദൈവവചനത്തിന്റെ അകത്ത് നിൽക്കുന്ന ജീവസ്ഥാപനമാണ് ദൈവസഭ. ഈ വചനം വെച്ച് അളന്ന് നോക്കിയാൽ അറിയാം ദൈവസഭ ഏതാണ്. അതായത് ഒരു രാക്ഷസന് കലാഭംഗി കവിഞ്ഞൊഴുകുന്ന ഒരു കട്ടിലുണ്ടായിരുന്നു. ഇത് കാണാൻ രാജ്യത്തു നിന്ന് ഒരുപാട് ആളുകൾ വരുവാൻ, ഒത്തിരി ആളുകൾ വരുന്നതുകൊണ്ട് ഈ കല്ല് കാണുകയും ചെയ്യണം. അതിന്റെ ക്യൂസെറ്റ് ഏർപ്പെടുത്തിയിരിക്കുക, ഓരോരുത്തരും ഓരോരുത്തരും ഇങ്ങോട്ട് വരിക, കട്ടിൽ കേട്ടണം. ജനങ്ങളെ കൂട്ടി പഠിപ്പിച്ചാലും ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശങ്ങൾ ജനത്തെ കുറച്ച് പഠിപ്പിച്ചാലും നീ പോക്കം. ഈ ദൈവവചനമെന്ന ഫൗണ്ടേഷനിൽ അടിസ്ഥാന ഉപദേശങ്ങൾ അനുസരിച്ച് ഈ വചനമാകുന്ന അളവുപോലിൽ പണിത് ഈ വചനത്തിന്റെ അളവിനൊത്ത ഇതിനകത്ത് നിൽക്കുന്ന ജീവൻ സ്ഥാപനമാണ് ദൈവസഭ. അല്ലാത്തതെല്ലാം സാധാരണ ഗോപുരങ്ങൾ. രണ്ട് സ്ഥാപനങ്ങളാണ് ഈ ലോകത്തിൽ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് യേശുക്രിസ്തുവിന്റെ സഭ, രണ്ട് സാധാരണ ഗോപുരം. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ ഈ ദൈവവചനത്തോട് നീ കൂട്ടി പഠിപ്പിക്കരുത്, കുറച്ചും പഠിപ്പിക്കരുത്. ഈ ദൈവവചനത്തിൽ നിന്ന് കൂട്ടാത്ത കുറയ്ക്കാത്ത വചനമാകുന്ന അളവുപോലും പണിതുകൊണ്ടിരിക്കുന്നതാണ് ദൈവസഭ. ഇനി ദൈവസഭയുടെ ക്രമാനുഗതമായ വളർച്ച ഞാൻ ചോദിക്കട്ടെ. പെന്തക്കോസ്ത് നാളിൽ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതിലുള്ള യെരുശലേം ദേവാലയത്തിൽ, യെരുശലേം ദേവാലയത്തിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങാതെ മാറി മർക്കത്തിന്റെ മാളിക മുറിയിൽ ഇറങ്ങിയതല്ല. അതിന് കാരണം പറയാം, യേശുക്രിസ്തുവിന്റെ തീരത്തിൽ 2.5 ഇഞ്ചോളം വലിപ്പമുള്ള
കൂത്തുമോട്ട് മുൾക്കിരീടം വെച്ച് ഏകുണ്ടനതിയും അന്നത്തെ മതത്തിന്റെ അധികാരസ്ഥന്മാരും അന്നത്തെ പുരോഹിത വർഗവും ക്രിസ്തുവിനെ തല്ലിച്ചത്. യേശുക്രിസ്തുവിന്റെ പിറപ്പ് മുൾക്കിരീടത്തെ താഴ്ന്നടിച്ച് ഉണർത്തപ്പോൾ ദേവാലയക്കാർ ദേവാലയത്തെക്കാൾ വലിയവന്റെ ആ മേൽക്കൂര അടിച്ചവർക്ക് ദേവാലയത്തെക്കാൾ വലിയ ദേവാലയത്തിന്റെ മേൽക്കൂര ദേവാലയത്താൾ അടിച്ചത് എല്ലിൻ കഷ്ണങ്ങളാലും ചൂണ്ടകളാലും ഈയക്കെട്ടികളാലും നിനഞ്ഞുണ്ടാക്കിയ ചാട്ടവാറിനാൽ ഈശോ മിശിഹായുടെ പുറം അടിച്ചുടവിലാലോടെ കീറിയപ്പോൾ അന്നത്തെ പുരോഹിതവർഗവും മതത്തിന്റെ അധികാരികളും യഹൂദനതിയും ദേവാലയത്തെക്കാൾ വലിയ ദേവാലയത്തിന്റെ നേടിയ ഭിത്തികൾ അടിച്ചിറക്കുക. ഇവ യേശുക്രിസ്തു മരിച്ചോ ഇല്ലയോ എന്നറിയാൻ ഒരു റോമൻ മലയാളിയുടെ മിന്നിത്തിളങ്ങുന്ന കുന്തം ദൈവകുമാരന്റെ വിലാവിലേക്ക് ആഞ്ഞിറങ്ങി പിളർന്നപ്പോ സാക്ഷാ ദൈവം കൂടികൊള്ളുന്ന അന്തർമന്ദിരം അവർ കുത്തിത്തുറക്കുക. ദേവാലയത്തെക്കാൾ വലിയത് അന്നത്തെ ദേവാലയക്കാൾ ക്രൂശിച്ചത് കൊണ്ട് ദേവാലയത്തെക്കാൾ വലിയവനായ സാക്ഷാ ദേവാലയത്തെ ദേവാലയത്താൽ ക്രൂശിച്ചത് കൊണ്ട് അവന്റെ ദേവാലയത്തിൽ പരിശുദ്ധാത്മ ഉറങ്ങിയത് അങ്ങനെ ദേവാലയത്തെക്കാൾ വലിയവന് അന്നത്തെ പുരോഹിതവർഗവും മതവും മത അധികാരികളും കുറിച്ചിട്ടുവന്നത് കൊണ്ട് പെണ്ണക്കോട്ടാളിൽ പരിശുദ്ധാത്മാവ് ആ ദേവാലയത്തിലെ സാധാരണക്കാരനായ മർക്കോസിന്റെ മാറിയോറിയിൽ മാറിയറിഞ്ഞു ദേവാലയം നിലവിൽ നിൽക്കെ ഒരു സാധാരണക്കാരന്റെ മാളികമുറിയിലാണ് ദൈവത്തിന്റെ തപോ ഉയർന്നുവരുന്നത്. അപ്പൊ തപ ആരംഭിച്ചത് ഒരു സാധാരണക്കാരന്റെ വീട്ടുമുറിക്കെടുത്താണ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം പഠിച്ചിരിക്കാം. ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് പള്ളിയുണ്ടോ? ഓ, പള്ളിയൊന്നുമില്ല. നിങ്ങൾക്ക് വട്ടക്കാരനുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ആരാധന മന്ദിരമുണ്ടോ? ആ ഉണ്ട്. അതിന് എന്നാ പേര് പറയുന്നത്? ഓ, അതിന് ഞങ്ങള് ആരാധന ഹോൾ എന്ന് പറയും. എന്നാ ഹോളാണ് സഭ എന്ന് പറഞ്ഞ ഹോളാണോ? വീട്ടിനകത്ത് പള്ളി ഉണ്ടാവുള്ളൂ. എന്തേതോ സഭ പിറന്നത് തന്നെ ഒരു സാധാരണക്കാരന്റെ വീട്ടുമുറിക്കായിട്ടോസ്. അപ്പൊ വീട്ടിൽ സഭ ആരംഭിച്ചായോസ്. സർവജ്ഞാനിയായ ദൈവം തന്റെ പുത്രനിലൂടെ ദൈവസഭ ആരംഭിച്ചത് ഒരു വീട്ടിലാകാം. അതുകൊണ്ട് വീട്ടിലെ സഭ, വീട്ടിൽ സഭ ആകാം. ചില വർഷങ്ങൾക്ക് മുമ്പ് മല്ലപ്പള്ളിയിൽ ദൈവസഭ ആരംഭിച്ചു. ഇവര് രണ്ടുമൂന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ ഈ പേപ്പറ്റിയെ പോലെ തല്ലി ഓടിച്ചു. മുടി മുറിക്കുന്ന മൂപ്പനെ മുടക്കി ഉടക്കി കത്തികളിൽ നിന്ന് ഒറ്റപ്പെടുത്തി അപമാനിച്ചു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിപ്പിക്കാതെ വേദവിപരീതികളോ എന്ന് പറഞ്ഞ് ഓടിച്ച് നടന്നുകൊണ്ടിരുന്ന കാലമായതുകൊണ്ട് അവർ പുല്ലാമ്പിക്കുകയായിരുന്നു സഭയോ. അവിടെ ഞായറാഴ്ച ഡ്രമ്മൊക്കെ അടിച്ചു പാട്ട് പാടുക, പ്രാർത്ഥനയെ അല്ലോ ഇല്ല സ്തോത്രമൊക്കെ പറഞ്ഞുക. അപ്പൊ അവിടുത്തെ കരിവീരമുള്ളൊരു അപ്പച്ചൻ ചോദിച്ചു, അവിടെ ഈ കൊട്ടും പാട്ടും വലിയ കലാപോലെയുള്ള അലേലിയായ സ്തോത്രമൊക്കെ വെക്കുന്ന ആളാണു? ആ ഇന്നത്തെ ഇന്നാലൊക്കെ അതിലുണ്ടോ? ഇല്ല. ഇന്നത്തെ ഇന്നാലുണ്ടോടാ? ഇല്ല. പിന്നെ ആരായി വാവക്കത്? അന്നേരം പറഞ്ഞു, അവിടെ നൈനാച്ചനെന്നും ഭീനി എന്നും പറയുന്ന രണ്ടുപേരൊക്കെ ഉള്ളു, പിന്നെ ഒന്നോ രണ്ടോ ആളുകൾ. ആഹാ, നൈനായും ഭീനിയും കൂടെ എടി വഹിക്കുന്നവരുള്ള സഭയാവോടാ? എന്നാൽ വർഷങ്ങൾ പിന്നിട്ടു ആ മല്ലപ്പള്ളിയുടെ മണ്ണിൽ ഇന്ന് ആയിരക്കണക്കിന് ദൈവോത്തരം. ഇതിന്റെ തുടക്കം വളരെ ശോചനീയമാണ്, എന്നാൽ ഇതിന്റെ ഒഴുക്കം അത്യന്തം ഭൗതികമാണ്. സഭ വീട്ടിലാകാം, കാട്ടിലാകാം, മരുഭൂമിയിൽ സഭയെ ഉറങ്ങാം, മരത്തോട്ടിൽ സഭ ഉറങ്ങാം, സഭ മലപ്പാതയിൽ ഇരുന്ന് ആരംഭിക്കാം,
പുഴവക്കത്ത് മണൽ തിട്ടയില് അതാണ് ദൈവസഭ. ഇനി സഭയുടെ ക്രമാനുഗതമായി വളർച്ച, സമയം പരിചയമായതുകൊണ്ട് കൃത്യസമയം നിർത്താം. സഭയുടെ ക്രമാനുകൃതമായ വളർച്ച, അതിനെ കുറിച്ച് കാര്യങ്ങൾ കൊടുക്കുക, വായിക്കാം. അപ്പുറത്തിയുള്ള പുസ്തകം 1:15 മുതൽ വായിച്ചാൽ ആദ്യ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 120 പേർ. മതി, ആദ്യ സഭയിൽ 120 അംഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് പ്രവൃത്തി 2:41 വരുമ്പോൾ പത്രോസ്ത്രീകളുടെ പരിശുദ്ധാത്മപൂർണതയിലുള്ള പെന്തക്കോസ്തു നാളിലെ ഒരൊറ്റ പ്രസംഗത്തിൽ 3000 പേരേക്ക്. അവിടെ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്, പത്രോസ് 11 കൂടെ എഴുന്നേറ്റ് നിന്ന്. അപ്പൊ അതുവരെ കിടപ്പിലായിരുന്നു പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളി പറഞ്ഞ് ആത്മീയത്തിൽ ഒരു തളർച്ച തന്നെയായിരുന്നു, വളർച്ചയല്ലേ. പത്രത്തിലെ ആ ഒരു തൂക്കുകാരി പെണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇവനെ അറിയുന്നില്ല അറിയുന്നില്ല അറിയുന്നില്ല. പിന്നെയും ആ സ്ത്രീ നിന്റെ ഉച്ചാരണം രീതിയൊക്കെ കണ്ടാൽ നീ അത്രയോടുകൂടിയാണ് എന്ന് തോന്നുന്നു. പിന്നെയാണ് ഇത് പറയേണ്ടി വന്നു. അവൾ കോഴി കൂയി കണ്ണുനീർ. പത്രത്തിലായ ഒരു വഴക്കൊന്നും പറഞ്ഞില്ല, ഒരൊറ്റ നോട്ടം നോക്കി തിരിഞ്ഞു. എന്റെ അത്തം പത്രത്തെ എന്റെ കണ്ണിനോട്ട് നീ നോക്കി, എന്റെ കണ്ണിനോട്ട് നോക്കിക്കൊണ്ട് പോരാ, എല്ലാം നീ അറിയത്തില്ലെന്ന്. ഏറ്റെടുത്ത് പത്തവണ്ണത്തെ നോക്കിയാലും മാറ്റം വരും, പത്രത്തിനെ നോക്കിയാലും മാറ്റം വരും. ഒരിക്കലേശു പത്തവണ്ണത്തെ ഒരൊറ്റ നോട്ടം പത്തവണ്ണം കിട്ടിക്കിട പറച്ചു, എന്നെ കാണാൻ എന്നോട് പറയുമോ അവൻ കാണോ. ഒരൊറ്റ നോട്ടം നോക്കിട്ട് വന്നു, വീഞ്ഞാക്കെ ഒരൊറ്റ വീഞ്ഞാകൽ വെള്ളം വിറച്ചു. ഏറ്റുക്കിട്ടുമിന്റെ കണ്ണുകളിൽ പരിവർത്തനത്തിന്റെ ശക്തി പായുന്നു. ഇല്ലാത്തതിന്റെ കണ്ണുര ദൈവകുമാരന്റെ കണ്ണുകളിൽ തറച്ചാൽ ഈ നിമിഷത്തിൽ നിന്റെ അകത്ത് മാറ്റം വരും. ഈ രാത്രി നിന്റെ കണ്മുനകൾ ദൈവകുമാരനിലും ദൈവകുമാരന്റെ കണ്മുനകൾ നിന്നിലും നടത്താൻ മാറ്റം വരും. പത്രത്തിന്റെ പണ്ടത്തെ തൊഴിൽ എന്നാണെന്നറിയാം, ഓരോ നടന്ന് ജീവനുള്ള മീനിനെ എല്ലാം പിടിച്ച് കിഴിഞ്ഞ് പിടഞ്ഞു ഒഴിച്ചു കൊല്ലുന്ന പണിയാണ്. പത്രത്തിനാൽ പിടിക്കപ്പെട്ട് തുടർന്ന് പരിശുദ്ധാത്മാവിനാൽ കൂടെ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോ ഒന്നും മാറി അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടക്കുന്നവരെ ദൈവകുമാരനെ കല്ലറയ്ക്ക് വെളിയിലേക്ക് കൊണ്ടുവന്ന പുനരുദ്ധാരത്തിന്റെ ശക്തി പകർന്ന് ജീവനിട്ട് വിടുന്ന പത്രോത്പതിനോടുകൂടി എഴുന്നേറ്റ് നിന്നു. ഒരൊറ്റ വീശി വീശി 3000 ന്യായപ്രമാണം കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്തെന്ന് 3000 പേര് മരിച്ചു. നല്ലെ കൃപയുടെ ആത്മാവ് വന്ന അന്നത്തെ ഒരൊറ്റ വീശലിന് 3000 ജീവിച്ചു. ആ 3000 പേരും കൂടെ സഭയോട് ചേർന്നു, സഭയിൽ ആ വളർന്നു. വീണ്ടും അപ്പാസ്ഥല പ്രവൃത്തിയുടെ പുസ്തകം 4:4 മുതൽ വായിച്ചാൽ പിന്നീട് ആ കൂട്ടത്തോടെ 5000 പേരുടെ കൂടുന്നു. അങ്ങനെ സഭ ക്രമാനുഗതമായി വളർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നും സഭയിൽ ജീവനുള്ള കല്ലുകളെ ചേർത്താൻ കർത്താവ് പങ്കുകൊണ്ടിരിക്കുന്നു. എരിശലേം ദേവാലയത്തിന്റെ കല്ലുകൾ മനോഹരമായിരുന്നു. എരിശലേം ദേവാലയത്തെ കുറിച്ച് എഴുതി പറഞ്ഞിരിക്കുന്ന ഇങ്ങനെ, എരിശലേം ദേവാലയം കാണാത്തവൻ സൗന്ദര്യം എന്നാണ് കണ്ടിട്ടുള്ളത്. എരിശലേം ദേവാലയം പണിതിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, അതിന്റെ അതിപരിശുദ്ധ സ്ഥലങ്ങൾ തനി സംഘം തല്ലി നീട്ടി തെളിതറ തുടങ്ങുന്ന കട്ടിയുള്ള തകിടുകൾ കൊണ്ട്. അതിന്റെ ഭിത്തികൾ അതിമനോഹരമായ മാർബിൾ കല്ലുകൾ കൊണ്ടാണ്. മാർബിൾ കല്ലുകളാൽ പണ്ട് തനി തങ്കം തല്ലി നീക്കിയ ആ തറ സൂര്യപ്രകാശം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മനോഹരമായ ദേവാലയം ഒരു ഗോളം പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കും. ആ ദേവാലയത്തിന്റെ കല്ലുകളിൽ കലാഭംഗി കവിഞ്ഞൊഴുകിയിരുന്നു. ഭിത്തികളിൽ മുന്തിരിവള്ളി കൊത്തുപണിയിരുന്നു. ആ മുന്തിരിവള്ളികളെ നോക്കിക്കൊണ്ട് യഹൂദന്മാർ അഭിമാനം കൊള്ളുവാൻ, എന്ത് മനോഹരമായ ദേവാലയം, എന്നാ കൊത്തുപണി, ഇവരെ ചിത്രത്തോ ആ മുന്തിരിവള്ളികളെ തൂണ്ടിക്കൊണ്ടിങ്ങനെ പറഞ്ഞു, നിങ്ങൾ അഭിമാനത്തിന് തരം നോക്കുന്ന ആ മുന്തിരിവള്ളികൾ കലാഭംഗി കവിഞ്ഞൊടുക്കുന്നെങ്കിലും അതിൽ തീവ്രസമില്ല. എന്നാൽ ഹലോ ജനതയേ, നിങ്ങളുടെ കണ്ണുകൾ എന്നിലേക്ക് പറയ്ക്കട്ടെ, ഞാനോ എന്നിൽ തീവ്രസമുണ്ട്. ആ മനോഹരമായ ദേവാലയത്തിന്റെ കണ്ണിൽ ഏറ്റവും ശ്രേഷ്ഠമായി ഓശാന ദിവസം ഓശാന കൂടിയേറ്റ് ഓശാന വാരിയേറ്റ് ശിക്ഷകളും ഒലിയുമലയുടെ കയറ്റേറി അതിന്റെ നുറുകയിലെത്തിയവരിരുന്നു. അവർ അവിടെ നിന്ന് നീണ്ടു നോക്കിയപ്പോൾ സൗന്ദര്യത്തിന്റെ അപരനാമമായ എരിശലന്റെ വാര്യം അവരെ കണ്ണിൽ ശിക്ഷകളുടെ കല്ലുകൾ കണ്ണുകൾ ആ കല്ലുകളിറങ്ങി കല്ലുപോയി. അവർ ഗുരു എങ്ങനെയുള്ള പണി, എങ്ങനെയുള്ള കല്ല്, എന്നാൽ യേശുക്രിസ്തുവിന്റെ കണ്ണുകൾ ആ കല്ലും കിഴിഞ്ഞ് അതിന്റെ അകത്ത് വരുന്നവരുടെ അകത്തോടി കിഴിഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു, ഇതിന്റെ പുറമേ ഉള്ള കല്ലുകൾ മനോഹരമാണെങ്കിലും ഇതിന്റെ അകത്ത് കൂടുന്നവരെ അകം ഞാൻ കണ്ടു. കള്ളന്മാരെ കൂടെയാണ് ഈ പള്ളി. യേശുക്രിസ്തുവിന്റെ കണ്ണുകളെന്ന് നമുക്ക് പറഞ്ഞാൽ യാത്ര ഭയം കൊണ്ട് നമുക്ക് വിറയ്ക്കാം. കടൽക്കര നിന്നപ്പോൾ യേശുവിന്റെ കണ്ണുകൾ കടലും കിഴിഞ്ഞ് ഒരു മീനിന്റെ വായും കിഴിഞ്ഞ് അതിനകത്തിയതും ചകർത്തിരമ്മപ്പണങ്ങൾ ആ കണ്ണുകൾ മൈലുകൾ ഇപ്പുറത്തിരുന്നോണ്ട് മൈലുകൾ അപ്പുറത്തിരുന്ന അത്തിയുടെ കീഴിലെ നടനിയേലിന്റെ ഹൃദയം അവസ്ഥ. സ്തോത്രം 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 സ്തോത്രം. ആരാധനാപാവിയായി തകർന്ന ആരാധനാപാവിയുടെ കവരിയാ കാര്യത്തി സ്ത്രീയുടെ മുമ്പിലേശു ഏറ്റുക്കിട്ടവന്റെ കൺമുനകൾ അവളുടെ ദേഹവും തിരിഞ്ഞ് ദേഹീം കഴിഞ്ഞ് അകത്തേ കറങ്ങി. അവളല്ലാതെ ദൈവമല്ലാതെ മറ്റാരും അറിയാത്ത നീചമായ രഹസ്യ ജീവിതത്തിന്റെ തകർന്ന വരികൾ വായിച്ചു. ഈ രാത്രിയിൽ അഗ്നിക്കടയ്ക്കത്ത കൺമുനകൾ ഇവിടെ ചുറ്റിത്തിരിയുന്നു. നീ നിന്നെ അറിയുന്നതിനേക്കാൾ നിന്നെ അറിയുന്ന യേശുക്രിസ്തു ഇവിടെ വന്നിരിക്കുന്നു. ഹൃദയത്തിന്റെ മുക്കുമുനയും വിടാത്ത ആ കൺമുനയ്ക്ക് മുമ്പിലാണ് നീ, ആ കൺമുനയ്ക്ക് മുമ്പിലാണ് ഞാൻ. മനുഷ്യ മനുഷ്യമുത്തന്റെ കൺമുനയ്ക്ക് മുമ്പിൽ നിന്റെ ഹൃദയത്തിനൊരു മറവിടമില്ല, രഹസ്യ ഇടമില്ല. അവരുമായിട്ടാണ് നമുക്ക് കാര്യം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ആ കലികൾ പുറമേ മനോഹരമായിരുന്നു. ഓശാന ദിവസം ഈശോ യെരുശലേം ദേവാലയത്തിലേക്ക് വന്നപ്പോൾ ആ കല്ലുകൾ ആർത്തില്ല ആർക്കുന്നവരോട് പറഞ്ഞു മിണ്ടാതിരിക്കാൻ. എന്നാൽ സഭയാൻ ദേവാലയത്തിന്റെ കല്ലുകൾ പെയ്തത് അകത്ത് ജീവനുള്ളതാണ്. യെരുശലേം ദേവാലയത്തിലേക്ക് അരുമനാഥൻ എഴുന്നള്ളിച്ചെന്ന ഓശാന ദിവസം ആർത്തുപാടിയവരെ വിലക്കിയും പാടി സ്തുതിക്കാതെയും ഇരുന്നെങ്കിൽ ഇതാ ദൈവസഭയാകുന്ന ദേവാലയത്തിന്റെ വെറുവിനോട് ഇപ്പോൾ ദൈവകുമാരൻ ഉരാടിക്കൊണ്ടിരിക്കുന്നു. ഈ കല്ലുകളോട് ആരും പറയണ്ട, ഈ കല്ലുകൾ ആർത്തുകൊണ്ടിരിക്കുന്നു. കാരണം അകത്ത് ജീവൻ കിട്ടിയ കല്ലുകളാണ്. അമ്പരചുംബികളായ അതിമനോഹരങ്ങളായ ദേവാലയങ്ങളിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും മദ്യപാനത്താലും അടിപിടിയാലും അക്രമത്താലും അതുപോലെ മയക്ക് മാംസദാനത്തിനു വേണ്ടിയും അന്ധവിശ്വാസങ്ങളാലും അനാചാരങ്ങളാലും വിഗ്രഹാരാധനകളാലും
തെറ്റുകുറ്റങ്ങളാലും ആത്മീയമായി മരിച്ചിരിക്കുന്ന ജീവചാണു ഓടിക്കൂടുമ്പോ നാം ദൈവകുമാരന് കല്ലറയിൽ വെളിയിലേക്ക് കൊണ്ടുവന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി അകത്ത് ലഭിച്ചവരായി ജീവനകത്ത് കിട്ടിയ ജീവനുള്ള കലയോ ആ ജീവനുള്ള കലയോ കൊണ്ട് പറയപ്പെട്ട ജീവനുള്ള കലയുമാണ് ദൈവം. പാരമ്പര്യങ്ങളുടെയും കർമാചാരങ്ങളുടെയും ചത്ത ഒരു മതമല്ല ക്രിസ്തു സഭ. ക്രിസ്തു സഭ ദൈവത്തിന്റെ ഓമന കുമാരന്റെ 33 തിരുവോണത്തിലെ ചുടുതോര താര കൊണ്ട് ഹൃദയത്തിന്റെ പാപക്കരകൾ കഴുകിയ ദൈവകുമാരനെ വെളിയിലേക്ക് കൊണ്ടുവന്ന പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നിറയപ്പെട്ട ജീവനുള്ള കണ്ണുകളാൽ പണിയപ്പെട്ട ജീവത്താണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കും. സഭയുടെ ആരാധനക്രമം എന്താണ്? എല്ലാ സമൂഹങ്ങൾക്കും ആരാധനക്രമമുണ്ട്. ഇതെല്ലാം അറിയാമേ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം അതോ ഞങ്ങളുടെ ആരാധനക്രമോ? നിങ്ങൾക്ക് ആരാധനക്രമമുണ്ടോ? ഞങ്ങൾക്ക് എഴുതിയ ആരാധനക്രമം ഒന്നുമില്ല, എന്ന ക്രമത്തിൽ ആരാധന നടക്കുന്നത്. ആഹോ, അപ്പോൾ തവയുടെ ആരാധനക്രമം വായിക്കാം. ഈ ആരാധനക്രമത്തില നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ നിങ്ങളാണ് സഭ. ഈ ആരാധനക്രമത്തിൽ അല്ല നിങ്ങൾ ആരാധിക്കുന്നെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സഭയല്ല. വായിക്കാം. ഒന്ന് കൊല്ല 14:26 വായിച്ചു. ഇവിടെ പറയുന്നത് ദൈവ സഭ കൂടി വരുമ്പോൾ അപ്പോസ്തല കാലത്ത് തിരുസഭ കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവരുടെ ആരാധനയിലുണ്ടായിരുന്ന ആരാധനാക്രമം, ആ ക്രമമാണോ നിങ്ങളുടെ ആരാധനക്രമം? ഈ ആരാധനക്രമത്തിലാണോ നിങ്ങൾ ആരാധിക്കുന്നത്? വായിക്കാം. നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. അപ്പോൾ അപ്പോസ്തോലിക സഭ കൂടി വരുമ്പോൾ ദൈവാരാധനയിൽ ആരാധനക്രമം സങ്കീർത്തനം, അതുപോലെ ഉപദേശം, വെളിപ്പാട്, വ്യാഖ്യാനം, അന്യഭാഷാ ഭാഷണം, ഇതെല്ലാം ഉള്ള ഒരാത്മീയ ആരാധനക്രമം അവർക്കുണ്ടായിരുന്നു. ആകയാൽ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ചുള്ളുണ്ട്, പുകയുണ്ട്, മണമുണ്ട്, മണിയടിയുണ്ടെന്നല്ല ഈ ആരാധനക്രമം. ഇന്നത്തെ നാമദേവ ക്രൈസ്തവരുടെ ആരാധനക്രമം നാം പഠിച്ചാൽ നാമദേവ ക്രൈസ്തവരുടെ ആരാധനാ കേന്ദ്രത്തിൽ ഒരാരാധന സംബന്ധിച്ചിട്ട് ഹൈന്ദവരുടെ ഒരാരാധന പങ്കുകൊണ്ടേറ്റ് ഒരു സത്യാന്വേഷ വെളിയിൽ വന്നാൽ തമ്മിലുള്ള സമ്മിതനാണ്. ഹൈന്ദവ ആരാധനാ ഘട്ടത്തിൽ തീയുണ്ട്, പുകയുണ്ട്, മണമുണ്ട്, മണിയൊലിയുണ്ട്, ഒരാരാധന രംഗം. ഇവിടെയും തീയുണ്ട്, പുകയുണ്ട്, മണമുണ്ട്, മണിയൊലി. ഈ ആരാധനാക്രമം യേശുക്രിസ്തു സ്ഥാപിച്ചതാണോ? ഈ ആരാധനക്രമം ക്രിസ്തു മാർഗത്തിന്റേതാണോ? ഈ ആരാധനക്രമം അത്യാശ്ചര്യമാണോ? ഈ ആരാധനക്രമം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയതാണോ? ഈ ആരാധനക്രമം ദൈവീകമാണോ? അല്ല. ഒന്നുകൂടെ വായിക്കാം. ആകയാൽ എന്ന് നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശം പുറത്തിലുണ്ട്, വെളുപ്പാ
ഉണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. ഇതാണ് ദൈവസഭയുടെ ആരാധനക്രമം. ഈ ആരാധനക്രമത്തിന് അകത്തുള്ളതാണോ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ ആരാധനക്രമത്തിന്റെ വെളിയിലാണോ നിങ്ങൾ? ഈ ആരാധനക്രമത്തിൽ ഇതിനകത്തുള്ളതാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ തിരുസഭ നിങ്ങൾ. എന്നാൽ ഈ ആരാധനക്രമത്തിന്റെ വെളിയിലാണ് നിങ്ങളുടെ ആരാധനാ സമ്പ്രദായമെങ്കിൽ നിങ്ങൾ ദൈവസഭയിലുള്ള അല്ല, ദൈവസഭയിലുള്ള. ഇന്ന് രാത്രി വരെ ഏകത്വത്തിന്റെ വിരാടന രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്തവരാണ്, തന്റെ രക്തത്താൽ പാപമോചനം പ്രാപിക്കാത്തവർ, വീണ്ടും ജനിക്കാത്തവരാണ്, ശ്വാസത്തിനാലും സ്വീകരിക്കാത്തവരാണ്, പരിശുദ്ധാത്മ പൂർണ്ണരാണ്, വേർപാടും വിശുദ്ധിയും പാലിക്കാതെ പാരമ്പര്യങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സുന്നതവേർപ്പിന്റെ തീരുമാനങ്ങളുടെയും മാനുഷിക പ്രമാണങ്ങളുടെയും ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അകത്ത് മനുഷ്യൻ അകത്ത് മരിച്ചവരായ ആത്മീയ ശവങ്ങളായി നിങ്ങൾ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് തുടങ്ങുന്നെങ്കിൽ ദൈവത്തിന്റെ സഭ അതല്ല. ഇന്ന് രാത്രിയിൽ നിങ്ങൾ മുട്ടുമടക്കൂ, നിങ്ങളുടെ ഹൃദയം തുറക്കൂ, യേശുക്രിസ്തു നിങ്ങളുടെ അകത്തേക്ക് വരട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടാൽ ഈ രാത്രി കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ തന്റെ സഭയോട് ചേർക്കുന്നു. സഭ എന്നാൽ എന്ത്? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം. സഭയിൽ ചേർക്കുന്നു ആര്? രക്ഷിക്കപ്പെട്ടവരെ. സഭയിൽ ചേർക്കുന്നു ആര്? യേശുക്രിസ്തു. ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഈ രാത്രി വരെ നീ തിരുസഭയ്ക്ക് വെളിയിലോ തിരുസഭയ്ക്കകത്തോ മാനസാന്തരം. ചില ആളുകൾ കൊണ്ടാകുന്ന മാനസാന്തരത്തിൽ പാകപ്പഴ ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറയട്ടെ. ആദ്യം പുത്തിമണ്ഡലത്തിലാണ് ദൈവം പ്രവർത്തിക്കേണ്ടത്. പുത്തിമണ്ഡലത്തിൽ പ്രവർത്തനം നടക്കുന്നതിന് മുമ്പ് ചിലപ്പോ വികാര മണ്ഡലത്തിൽ പ്രവർത്തനം നടക്കാൻ അവൻ അനുവദിക്കും. അപ്പോഴാണ് വെപ്രാളം ഉണ്ടായിട്ട് മാനസാന്തരപ്പെടുന്നത്. ആ വെപ്രാളത്തിൽ മാനസാന്തരപ്പെടുന്നു നിത്യം. ഡിസോർഡർ ഓർഡറിലാണെങ്കിൽ ആദ്യം ബുദ്ധിമണ്ഡലത്തിൽ ദൈവപ്രവർത്തനം ഉണ്ടാകും. ചില വർഷങ്ങൾക്കൊക്കെ മുമ്പ് സാധാരണക്കാരുടെ ചിന്ത ഈ പെന്തക്കോസ്തുകാരുടെ യോഗത്തിന് മാനസാന്തരപ്പെടുക, കൈ വെക്കുക, എഴുന്നേറ്റിരിക്കുക എന്നൊക്കെ പറഞ്ഞ അധികം സ്ത്രീകളാ, അല്ലെങ്കിൽ പുരുഷന്മാര് തന്നെ സ്ത്രീത്വം ഉള്ളവരൊക്കെ ഉണ്ട്. എപ്പോഴും പറഞ്ഞത് എല്ലാവരും കൂടെ ഞൊട്ടയ വീട് അതോടുകൂടെ കണ്ണൊക്കെ ഇറങ്ങിയ മനക്കത്തി ഇല്ലാത്തവർ ഇവരുടെ യോഗമില്ലാതെയോ ഈ മനക്കത്തി ഇല്ലാത്തവർ കൂടും ഡ്രം ഇങ്ങനെ മുറുക്ക് അടിച്ചടിച്ചടിച്ചടിച്ചടിച്ചിട്ട് സ്പ്രിങ് ആക്കി ഇവരെ ഇങ്ങനെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ആ ഇടയ്ക്കിടയ്ക്ക് കഥന പൊട്ടിക്കുന്നവരെ വിളിച്ചു പറഞ്ഞ് ഇവരിങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നോടൊന്ന് വികാര മണ്ഡലത്തിൽ കൂട്ടി കൂട്ടുപിടിപ്പിച്ചിട്ട് ഈ കുറുക്കൻ കോഴിയെ പേവേറ്റുന്നതോടും ഇങ്ങനെ കയറ്റിയിട്ട് ഈ മാർഗത്തിലാക്കുന്നുണ്ട് അവർ ധരിച്ചിരിക്കുന്നു. എന്നാ മനുഷ്യ മാനസാന്തരത്തിന്റെ ഒന്നല്ല നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ സുബോധത്തിൽ നടക്കുന്നതാണ്. ബുദ്ധിമണ്ഡലത്തിൽ ദൈവം ഈ വചന യാഥാർത്ഥ്യമാണെന്ന് സമ്മതിപ്പിച്ചേച്ച വികാരമണ്ഡലത്തിലോട്ട് വരുന്നത്. എന്നാൽ ബുദ്ധിമണ്ഡലത്തിൽ ഒരു പ്രവർത്തനം നടക്കാൻ വികാരമണ്ഡലത്തിൽ നടക്കുന്ന ജാതി എഴുതിയത് ഇനി മുതൽ ഞാൻ കർത്താവിന് വേണ്ടി എന്റെ ഹൃദയം കൊടുക്കുന്നു എന്ന് പറയാം. അങ്ങനെ ഒരിക്കൽ ഒരാൾ ഹൃദയം കൊടുത്തു, ഹൃദയം കൊടുത്തേച്ച് കാട്ടിയൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ടേ തിങ്കളാഴ്ച വീട്ടിലോട്ട് പോയപ്പോ അതിലിരിക്കലോ അതിനേതോ ഇങ്ങനെ ഈ കിളയ്ക്കാൻ ഓരോരുത്തർ വന്നു അതിന് തിരിച്ചോണ്ടിരിക്കുമ്പോ ഇയാള് ഞാൻ മറ്റവൻ ജാതിരെ കിളയ്ക്കുന്നു വയ്യ പോയ ഒരാൾ ചോദിച്ചു റോണ്ടെ ഇങ്ങനെ കാട്ടി പറയുന്നതിനുള്ള കർത്താവിന് ഹൃദയം കൊടുക്കാൻ പിന്നെ നീ എന്നാ ഇങ്ങനെ അയാളുടെ അതിരി കളിക്കുന്നത്? അപ്പൊ ചിലപ്പോ നീ അങ്ങനെയൊക്കെ ചെയ്യൂല്ലേ. കർത്താവിന് ഹൃദയം കൊടുത്തു, പിന്നെ ഇവന് ഹൃദയമില്ലല്ലോ. ഹൃദയമില്ലാത്ത പണികളാണ് അത്രയും ഒരുപാട് ടൈപ്പുകളുണ്ട് ഈ മണ്ഡലത്തിൽ. അത് തിളപ്പെട്ട് നോക്കണം ഇവരുടെ എല്ലാം നിറം വെളിയുവല്ല. മനസാന്തരപ്പെട്ടെന്നൊക്കെയാ പറയുന്നത്. എന്നാൽ നിന്റെ ബുദ്ധിമണ്ഡലത്തിൽ കാൽവരി ക്രൂശിലെ ദൈവകുമാരൻ നിനക്ക് വേണ്ടി സഹിച്ച വേറെ ആഴം കണ്ട് ആഴത്തിൽ നിന്റെ അത് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നീ നിലനിൽക്കോ? ബുദ്ധിമണ്ഡലത്തിൽ ദൈവപ്രവർത്തനം നടക്കേണ്ടതിന് പകരം വികാരമണ്ഡലത്തിൽ ആദ്യ പ്രവർത്തനം നടന്നാൽ വെപ്രാരത്തി മാനസാന്തരപ്പെടും. ആ വെപ്രാരക്കാരൻ നിലനിൽക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ കഞ്ഞി അടുപ്പയിടുമ്പോഴേ അത് തിളയ്ക്കുമ്പോ ഈ അരിയെല്ലാം കാലത്തിന് അത് തൂതുപോലും ഇങ്ങനെ തലകുത്തിമൊഴി ഒരുപാട് തലകുത്തി മറിയലും അത് ചേച്ചി വെന്ത് പാകപ്പെടുമ്പോ ഇതിന്റെ ഈ തലകുത്തി മറിയൽ മാറിയിട്ട് അടിയിലടി അതിൻ്റെതായ ഒരു വികാരപ്രകടനമുണ്ട്. അത് സമ്മതിക്കാം. എന്നാൽ നിനക്ക് വെപ്രാളമുള്ള നീ പോക്കാം. അതിനകത്ത് കാര്യം തോട്ടം തോന്നുന്നു. ട്രെമ്മ അടിച്ച ട്രെമ്മിന്റെ കമ്പയം നിർത്തി ശബ്ദം തീരുമ്പോ നീ ഇങ്ങനെ കൊല്ലും മാറ്റോ. നീ വെളിയിലാ തുടങ്ങിയ മാറ്റോ ഇങ്ങനെ എന്നാ മാറ്റം? ഒരു മാറ്റവും ഇല്ല. പിന്നെ മാറ്റമല്ലേ നിന്നിൽ മാറ്റമല്ലേ പിന്നെ മാറ്റോ? നീ ഇന്ന് മാറ്റം വന്നിട്ടിട്ടോണ്ടിരിക്ക. നീ മാർഗദോഷിയ. കാരണം ഈ മാർഗത്തിലാണെങ്കിലും മാർഗം നിന്റെ ആവശ്യം. അതുപോലെ തന്നെ ഈ കന്നിക്കോഴി കന്നിക്കോഴി മുട്ടയിടാൻ തുടങ്ങുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് വാ പൊളിച്ചതൊരുപാട് പനട്ടി 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 ചെടി തലയേക്കാണ് പനട്ടി പനട്ടി അത് കൊട്ടയ്ക്കകത്ത് കയറി വട്ടി കയറി അത് തട്ടും പുറത്ത് കയറി അവിടുന്ന് എല്ലാം തള്ളിയിട്ട് താഴെ വന്ന് ഭയങ്കര വെപ്രാളം എല്ലാം ഉണ്ടാക്കിയോ. എന്നാ ഇടുന്ന എന്നെ 50 വയസ്സാണ് മുട്ട. അൻപതിനായിരം രൂപ ഒക്കെ വില വരുന്ന ആനക്കുട്ടിയെ പ്രസവിക്കുന്ന ആന ഈ ഒരു വെപ്രാളം നിനക്ക് വികാരപ്രകടനോ വെപ്രാളോ ഉള്ളെങ്കിൽ ഒരു ആവശ്യത്തിൽ ആഴമായ പരിവർത്തനം ഇതുവരെ ഉണ്ടായിട്ടില്ല. നിന്നിൽ സാധാരണ മാനസാന്തരം ഉണ്ടായിട്ടുള്ളൂ. ചില നാളുകൾ നിന്നേക്ക് താളഭേദം വരുന്ന താൽക്കാലിക മാനസാന്തരം നടത്തുന്നു. നിന്നിൽ ആഴമായ കൃത്യ മാനസാന്തരം നടത്തുന്നു. വചനജ്ഞാനവും വേണം, ഉണർവും വേണം, ഇത് രണ്ടും വേണം. ഒരു നദി ഉത്ഭവസ്ഥാനത്ത് നിന്ന് ആരംഭിക്കുമ്പം ഭയങ്കര ഒറ്റയെ കുളച്ച് കുച്ചിയും കല്ലു ഇളക്കി മരം പെട്ടത്തി ഓ പതച്ചിങ്ങനെ ഒഴുകി വരിക. അങ്ങനെ ആ ഉത്ഭവസ്ഥാനത്തിൽ ഈ നദി ഒഴുകി 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 മൈലുകൾ അകലുമ്പോ ശബ്ദം കൂടി ആഴം ഒരു ഉണർവം എത്രാളൊക്കെ ഉള്ളെങ്കിൽ ഒരു പാപം തയ്യാറായി തിരിച്ചോട്ട് നിന്റെ മിന്നെ വന്ന മൂക്കും കുത്തി വീണു അകത്തൊന്നുമില്ല. നിലനിൽക്കണമെങ്കിൽ ശബ്ദബോധാകലത്തേക്കാൾ ആഴത്തിൽ ഈ മാർഗം നിങ്ങളുടെ അകത്ത് പതിയാണ്. ആഴമേറിയ വചനജ്ഞാൻ ആഴമായ അനുതാപത്തിൽ നിന്ന് ഉടലെടുത്ത ആഴമായ കൃത്യ മനസാന്തരം ഏത് ഘട്ടത്തിലും നിങ്ങളെ ഒരു വിശ്വാസിയാകും. അപ്പൊ ഞാൻ സ്വർഗത്തോട് നിന്നോടും ഭാവം ചെയ്തിരിക്കുന്നു. ഇനി നിന്നെ വേണമെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. അവനോട് നേരെ അപ്പന്റെ വീട്ടിലേക്ക് ചെന്നു കാലങ്ങൾ കൊണ്ട് തുളി വീണ അപ്പത്തെ കാലങ്ങളുടെ കടന്നു പോക്കിൽ കാഴ്ച കുറഞ്ഞ അപ്പത്തെ എന്നാലും ആ കുഴിഞ്ഞ് കാഴ്ച മുങ്ങിയ കണ്ണുകൾ പിതൃക്കങ്ങൾ ദൂരപ്പാഞ്ഞു മക്കളെ ചെയ്യുന്നു. ദൂരത്തു നിന്ന് വരുന്നവൻ മകനെ തിരിച്ചറിഞ്ഞു. അപ്പൊ സ്വർഗത്തോട് നിന്നോട് ഭാവം ചെയ്തിരിക്കുന്നു, എന്നെ മകൻ വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലെന്ന് അവൻ ഏങ്ങനെ അടിച്ചോട്ട് പറഞ്ഞു. എന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ നമ്മൾ വാക്കാവ് പറയാൻ മുഴുവൻ അനുവദിച്ചില്ല. നിന്റെ കൂലിക്കാരിൽ പറയുമ്പോഴത്തേക്കും എല്ലായിടത്തും ഉമ്മയാ ആ താണ വാക്ക് അവനെ കൊണ്ട് പറയിപ്പിച്ചില്ല. അതിന്റെ മനസ്സിലേത് കാലത്ത് നീ ആരാ ഇന്നാരാത്രം മാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ വെട്ടിയെടുത്ത കരിയേപ്പത്തിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ആ പാറയിലേക്കും നോക്കി നിന്നെത്തുക. എപ്പോഴും ഞെളിയാതെ ഭയപ്പെടുക. കൃപയിൽ വരുന്നതിനേക്കാൾ വലുത് കൃപയിൽ നിൽക്കുക എന്നുള്ളതാണ്. കൃപയിൽ വരാൻ വിഷമമില്ല, എന്നാൽ കൃപയിൽ അന്ത്യത്തോളം നിൽക്കാനും കൃപ. നീ ഒരു കറക്കൻ പമ്പരം പോലെയാണോ ഏത് ഘട്ടത്തിലും ഒരു പോയിന്റ് നിൽക്കുന്ന ആളാണ്. ഒരപ്പന്റെ വീട്ടിലേക്ക് വന്നു, അവന്റെ കൈക്ക് മുതൽ ഈ കൊയ്യ മുടിയങ്കൊത്തന്റെ വരവ് എന്നാൽ ഇന്നത്തെ ഒരു ഹിപ്പിക്കൊത്തന്റെ വരവ് ഉണ്ട്. അവന്റെ മുഖത്തിന് താങ്ങാൻ കഴിയാത്ത വീണുളിയങ്കാവും ഒട്ടിയതോ അയഞ്ഞതോ പാറ്റും അതുപോലെ മയക്കുമരുന്ന് നോക്കി അടിമപ്പെട്ട് ജീവിച്ച് ജീവിച്ച് പാപത്തിന്റെ ജീവിതത്തിൽ ശരീരവും മനസ്സും തകർന്ന പാപത്തിന്റെ ഒരു പേക്കോലം തെന്നി തെന്നി ഇങ്ങനെ വരുന്നു. ഞാൻ ഈ നാറ്റം പിടിച്ച ആ മുടിയങ്കൊച്ചനെ ആ പിതാവ് കെട്ടിപ്പിടിച്ച് മാറൂല്ല. അവന്റെ കൈക്കും മോചനം ഇടാൻ തുടങ്ങി. അതിന്റെ അർത്ഥം കുടുംബ ഞാൻ നിന്നെ അംഗി സ്വീകരിക്കും. അവന് മേത്തരമായ അംഗി കൊടുക്കൂ. ഈ കുടുംബത്തിന് എല്ലാവർക്കും അപമാനം വെച്ച് പുറപ്പെട്ടുപോയ കുറ്റവാളികളെ ഞാൻ നിന്നെ നീതീകരിക്കും. അംഗി കാൽവറി ഒരു നെയ്ത്തുശാല, പാപത്തിന്റെ കറപുരണ്ട വസ്ത്രം കോൽക്കോത്തായുടെ തുവറ്റിൽ ഈ രാത്രി നീ വന്ന് ഉരിയൂ. ദൈവകുമാരന്റെ തിരുനെഞ്ചിലെ ചുടുചേരധാരിയാൽ കഴുകിയെടുത്ത നൂലിനാൽ നെയ്തെടുത്ത നീതിയിലെങ്കിൽ നിന്നെ ധരിപ്പിക്കുന്ന നെയ്ത്ത് ശാലയാണ് കാൽവരി. അവിടെ പാവിക്ക് നീതിയിൽ അത്ര നെയ്യ എന്റെ കാലിനെ ചെരുപ്പിടുകയും ഈ കുടുംബത്തിലെ ഓഹരി കൊണ്ടുപോയി മുടിച്ചവനെ അവകാശം മുഴുവൻ നീ മുടിക്കില്ലേ. ഇതാ പരിതാപത്തിന്റെയും വേഷവരത്തിലേന്റെയും മുമ്പിൽ ഞാൻ നിനക്ക് ഓഹരി തരുന്നു. ചെരുപ്പ് അവകാശം രക്ഷയുടെ സന്തോഷം തകർത്തു കളഞ്ഞവനെ പിന്നാറ്റക്കാരാ പിന്നാറ്റക്കാരി. മൃഗത്തെ അറുത്ത് ഉത്സവമാചരിക്കുന്നു, രക്ഷയുടെ സന്തോഷം പടക്കിക്കുന്നു. മാനസാന്തരപ്പെട്ട നിങ്ങൾ ഈ രാത്രി മാനസാന്തരപ്പെടണോ? കടന്നോ വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ സർദീസിലെ സഭയുടെ ദൂരം എഴുതുക, നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് അവിടെ നിന്ന് ഈ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട നിങ്ങൾ ഈ രാത്രി മാനസാന്തരപ്പെടണം. റോമാലേഖനം 12:1 മുതൽ വായിച്ചാൽ ഞാൻ ദൈവത്തിന്റെ വനത്തരി ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. നിങ്ങൾ കുട്ടികളെ ആരാധനയാൽ ഈ ലോകത്തോട് അനുരൂപമാകാതെ തന്നെയും പ്രസാദമുള്ള ദൈവത്തിന്റെ പൂർണ്ണഗീതം എന്തെന്ന് മനസ്സിലാക്കി മനസ്സെ ഒതുക്കി രൂപാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ട സഹോദരി സഹോദര മാതാപിതാക്കളെ ശ്രേഷ്ഠ സഹോദരി സഹോദരന്മാരെ, ഈ രാത്രി ഈ ഹോളിയിൽ വിട്ടു പോകുന്നതിന് മുമ്പ് നമുക്ക് മാനസത്തിന് അന്തരം വരണം. മാനസാന്തരപ്പെടാത്തവർ ഈ രാത്രി മാനസാന്തരം. ഈ കൃപായുഗം മുഴുവൻ കൃപയുടെ മലമേൽ മത്സര്യായ മകനെ മത്സര്യായ മകനെ എന്ന് വിളിച്ചുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ചാലിങ്ങനെ ചെയ്യുവാൻ യേശുക്രിസ്തു കാട്ടി. പാരമ്പര്യങ്ങളുടെയും തള്ളിമതങ്ങളുടെയും പൗരോഹിത്യത്തിന്റെയും വിഗ്രഹാരാധനകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും തെറ്റുകുറ്റങ്ങളുടെയും കോട്ടയ്ക്കകത്ത് അടഞ്ഞ് അകത്തെ മനുഷ്യന്റെ അകത്ത് ജീവനില്ലാതെ മരിച്ചു കിടക്കുന്ന സമൂഹങ്ങളിലെ ജീവസ്ഥലങ്ങളെ നിന്റെ പാരമ്പര്യം ദൈവരാജ്യത്തിന്റെ അകത്ത് നിന്ന് കടത്തുകയില്ല. ആദിയാത്യം, കുലകേട്ട, അധികാരം, സമ്മാനങ്ങൾ, സന്മാർഗം, മതഭക്തി ഇതൊന്നും നിന്നെ ദൈവരാജ്യത്തിന്റെ അകത്ത് കടത്തുകയില്ല. ദൈവരാജ്യത്തിന്റെ അകത്ത് കടക്കാൻ ഏക മാർഗം ഈ രാത്രി മാനസാന്തരപ്പെടുക എന്നുള്ളത് മാത്രം. സ്വർഗതത്തോടും മനസ്സകർത്തിയോടും ഈ രാത്രി നിന്റെ പാപങ്ങൾ ഏന്നലടിച്ചുകൊണ്ട് പുരോഹിതനോടല്ല ദൈവത്തോട് നേരിട്ട് പറയൂ. ഈ രാത്രി നിന്നെ ചെട്ടിപ്പിടിച്ച് ചുംബിച്ച് മാമോനെ തണയ്ക്കാൻ ഇതാ രാഹുൽ സായി ആ കൃപ വെളിപ്പെടുത്തിയ കൃപയുടെ മരവേൻ. മത്സരിയായ യുവാവേ, മത്സരിയായ യുവതിയേ, നിന്റെ വരവ് കാത്തേശു ഇന്നും നിന്റെ തെറ്റുകുറ്റങ്ങൾ ഉപേക്ഷിക്കൂ, നിന്റെ ദുഷ്ടകൃത്യങ്ങൾ ഉപേക്ഷിക്കൂ, നിന്റെ ദുഷ്പരിചയങ്ങൾ ഉപേക്ഷിക്കൂ, മദ്യപാനം നിർത്തൂ, മയക്കുമരുന്ന് വലിപ്പെറിയൂ, മാംസദാനം വിട്ടൊഴിയൂ, അക്രമത്തിന്റെ തത്വശാസ്ത്രങ്ങൾ ഉപേക്ഷിക്കൂ, അന്ധവിശ്വാസങ്ങളോട് യാത്ര പറയൂ, വിഗ്രഹങ്ങളെ എടുത്തു വലിച്ചെറിയൂ, വിഗ്രഹാരാധന അവസാനിപ്പിക്കൂ, ഈ രാത്രി കടന്നു വരൂ. നിറവന്നവരോട് നിന്നെ നോക്കി യേശുക്രിസ്തു കാത്തിരിക്കുന്നു, അപ്പാ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്യും, നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ നോക്കിയല്ല. ഈ രാത്രി നീ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ എന്താടാലി തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ ക്രിസ്തുയേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ രാത്രി യേശു ക്രിസ്തു നിന്നിലില്ലെങ്കിൽ, നീ ക്രിസ്തുവിനില്ലെങ്കിൽ കോടാലി തയ്യാറായിരിക്കുന്നു. നീ ഈ രാത്രി മനം തിരിയുന്നില്ലെങ്കിൽ സങ്കീർത്തനം ഏതിന്റെ വന്നുകൊണ്ട് അവന്റെ വാവിന് മൂത്ത കൂട്ടുന്നു. നീ രാത്രി മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ എന്താ ഇതാ വീശമുറവാന്റെ കയ്യിലുണ്ട്. നിന്റെ അടുക്കലേ പോലെ ദൈവകുമാരൻ ആ വീശമുറം ആണെങ്കിൽ വീശിയാൽ ഈ രാത്രി നീ പതിനിന്റെ സ്ഥാനത്തേക്ക് തെറിച്ചു വീഴുവോ, മണിയുടെ സ്ഥാനത്തേക്ക് മാറി വീഴുവോ. പതിനിന്റെ സ്ഥാനത്തേക്കാണെങ്കിൽ നിന്റെ അന്തം നിത്യമായ തീ. ഈ രാത്രി വരെ മാനസാന്തരപ്പെടാത്ത എത്ര പേർ, പിന്മാറ്റത്തിലായിരിക്കുന്ന എത്ര പേരിവിടെയുണ്ട്, മനം കൊടുക്കാൻ ഈ രാത്രി പുതുതായി എത്ര പേരിവിടെയുണ്ട്, തീരുമാനമെടുക്കാൻ എത്ര പേരുണ്ട്. ഈ വിവരങ്ങൾ ആരെയും